ഡാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ആര്യ കരഞ്ഞുകൊണ്ട് നാദേശ്വരത്തിന്റെ പടികളിറങ്ങി. പിറ്റേ ദിവസം രാവിലെ ബാൽക്കണിൽ നിൽക്കുന്ന ജാനി കണ്ടത് റോഡിൽ നിൽക്കുന്ന കാറിനരികിൽ അമ്മയോടും അജീവനോടും യാത്ര പറയുന്ന ആര്യയാണ്. ആ കാഴ്ച കണ്ടതും ജാനി നിയന്ത്രണമില്ലാതെ റൂമിൽ നിന്ന് ഇറങ്ങി ഓടുന്ന കണ്ട് കാശി അവൾക്കൊപ്പം പോയി. ആര്യ! ജാനി മുറ്റത്തേക്ക് ഇറങ്ങി. കാറിലേക്ക് കയറി നിൽക്കുന്ന ആര്യ അവളുടെ വിളികേട്ട് തിരിഞ്ഞു നോക്കി. ആര്യ! ജാനി കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. ജാനി! ആര്യയും അവൾ തിരിച്ച് കെട്ടിപ്പിടിച്ചു. നീ എങ്ങോട്ട് ആര്യ പോകുന്നു? ഞാൻ പോവാണ് ജാനി, കോളേജിൽ നിന്ന് ടി സി വാങ്ങി. രാകേഷിനൊപ്പം പോവാൻ ഇവരെന്നെ അനുവദിച്ചു. ഇനിയൊരു ശല്യമായിട്ട് ഞാൻ വരില്ല. നാദേശ്വരത്തെ എല്ലാവരും അങ്ങോട്ട് വരുന്ന കണ്ട് ആര്യ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു. ഒരു സാധാരണ ചുരിദാറിട്ട് കരഞ്ഞു വീർത്ത മുഖമായി നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ ലക്ഷ്മിയുടെ നെഞ്ചു വിങ്ങി. അവർ കൈനീട്ടി വിളിച്ചപ്പോൾ ആര്യ ഓടിപ്പോയി അവരുടെ കാലിൽ വീണു. ലക്ഷ്മി അവളെ എഴുന്നേൽപ്പിച്ച് അവളുടെ കവിളിൽ മുത്തം വെച്ച് കെട്ടിപ്പിടിച്ചു. ആര്യ അവർക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അവൾ ചെയ്ത ദുഷ്ടതരങ്ങൾ സഹിക്കവയ്യാതെ അടിച്ചുപോയതാണ് ലക്ഷ്മി. എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൾ കാശിയെ നോക്കി അവന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. ഒരുപാട് ശല്യം ചെയ്തിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം. കൈകൾ കൂപ്പി കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞപ്പോൾ കാശി അവളെ നെഞ്ചോട് ചേർത്തു. അവന്റെ നെഞ്ചിൽ ചാരി അവൾ കുറച്ചുനേരം പൊട്ടിക്കരഞ്ഞു. പിന്നെ ആരോടും മിണ്ടാതെ കാറിലേക്ക് കയറാൻ നേരം ജാനി അവളുടെ കൈ പിടിച്ചു. പോവല്ലേടി, ജാനി കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. ഇവിടെ നിൽക്കാൻ എനിക്കിനി വയ്യ ജാനി, ഞാൻ വരാം എന്തെങ്കിലും. ജാനിയിലേക്ക് നകന്നു മാറി അവൾ കാറിലേക്ക് ഓടിപ്പോയി കയറി. കാർ അകന്നു പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് ആര്യ കൈവീശി കാണിച്ചപ്പോൾ ജാനി കാശിയുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. കാശി അവളെ ചുറ്റിപ്പിടിച്ച് മുടിയിൽ തഴുകി ആശ്വസിപ്പിച്ചു. ആര്യയുടെ കാർ അകന്നുപോയി. ആര്യയുടെ കാർ അകന്നു പോകുന്നു നോക്കി അവർ നിന്നു. കാശി അജുവിനെ നോക്കിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് ചെന്നു. അജു അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്ന് കരഞ്ഞു. സുഹാസിനിയെ ലക്ഷ്മി ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. എല്ലാവരും വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് അരുന്ധതി അങ്ങോട്ട് വന്നത്. അവരോടൊപ്പം ദാമോദരനും ആനന്ദും ഉണ്ടായിരുന്നു. ആനന്ദിന്റെ നോട്ടം ജാനിയിൽ എത്തി നിന്നതും കാശി അവരുടെ മുമ്പിലേക്ക് കയറി നിന്നു. ജാനിയുടെ കൈകൾ ധൈര്യത്തിരുന്ന പോലെ അവന്റെ കൈത്തണ്ടയിൽ മുറുകി. സുഹാസിനി, നീ ആരോട് ചോദിച്ചിട്ടാണ് നിന്റെ മകളെ ഏതൊരുത്തിന്റെ പിന്നാലെ പറഞ്ഞുവിട്ട്? അവളുടെ അച്ഛനായ ദാമോദരനോട് നീ എന്തുകൊണ്ട് അനുവാദം ചോദിച്ചില്ല? അരുന്ധതി സുഹാസിനിയുടെ നേരെ പാഞ്ഞോന്നോട് ചോദിച്ചു. എന്റെ മകളുടെ ഇഷ്ടമാണ് എനിക്ക് വലുത്, അതുകൊണ്ടാ ഞാൻ അവൾക്ക് ഇഷ്ടമുള്ള പുരുഷനോടൊപ്പം പറഞ്ഞുവിട്ട്. അതിന് എനിക്ക് ആരുടെ അനുവാദം വേണ്ട. കാരണം നിങ്ങൾ പറയുന്നല്ലേ എന്റെ ഭർത്താവ് അനുസരിക്കൂ. നല്ല മനുഷ്യന്മാരുടെ മനസ്സിൽ പോലും നിങ്ങൾ വിഷം കുത്തിവെക്കും. അരുന്ധതിയെ നോക്കി അവർ പറഞ്ഞത് കേട്ട് ദേഷ്യം വന്ന് അവർ അടിക്കാൻ മുതിരുന്ന ദാമോദരനെ അരുന്ധതി തടഞ്ഞു. ഏട്ടന് ഇനി ഇവർ പറയുന്നത് കേട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല. എന്റെ ഭർത്താവിന് എനിക്ക് വേണം. ഇവരുടെ മനസ്സ് അഴുക്കാണ്, എല്ലാവരെയും തമ്മിലടിപ്പിക്കാൻ നടക്കുന്നവർ. സുഹാസിനിയും അജുവും ദാമോദരനെ മുറുകെ പിടിച്ച് ശ്രീലേഖത്തേക്ക് കൊണ്ടുപോയി. അരുന്ധതിയും അനന്തും കലിയോടെ എല്ലാവരെയും നോക്കി. എല്ലാവരും ഒന്ന് ഓർത്തോ, അരുന്ധതി കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്റെ മക്കളെ മൂന്നുപേരെയും കാണാനില്ല, ഒരുത്തിനെ ഞാൻ വെറുതെ വിടില്ല. അരുന്ധതിയാ പറയുന്നത്. അവർ ദേഷ്യത്തോടെ തിരിഞ്ഞടന്നു. അരുന്ധതി അമ്മേ, അതൊക്കെ നിങ്ങളുടെ വെറും വ്യാമോഹമാണ്. നിങ്ങൾക്കൊരു വിചാരമുണ്ട്, നിങ്ങളെന്തോ വലിയ സംഭവമാണെന്ന്. പക്ഷേ നിങ്ങൾ ഒന്നോർത്തോ, കാശിനാഥനോടാണ് നിങ്ങൾ വെല്ലുവിളിച്ചിരിക്കുന്നത്. എനിക്ക് നിങ്ങളെപ്പോലെ പുറകിൽ നിന്ന് കുത്തി തോൽപ്പിച്ച ശീലമില്ല. പറയുന്നെങ്കിൽ ചങ്കുറപ്പോടെ ശത്രുവിന്റെ മുഖത്ത് നോക്കി പറയാനും ഞാൻ ശീലിച്ചിട്ടുള്ളൂ. അല്ലാതെ നിങ്ങളുടെ മക്കളെ പോലെ പേടിച്ച് തിരിഞ്ഞോടാൻ ഞാൻ പഠിച്ചിട്ടില്ല. ഓർത്ത് വച്ചോ അരുന്ധതി അമ്മേ. അവരോട് പറഞ്ഞതിന് ശേഷം കാശിനാഥൻ വീട്ടിലേക്ക് ജാനിയും ചേർത്ത് പിടിച്ച് നടന്നു. അവനോടൊപ്പം അവന്റെ വീട്ടുകാരും. അരുന്ധതി കലിയടങ്ങാതെ അവരെ നോക്കി നിന്നു. എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോയപ്പോൾ മാളൂട്ടി ആട്ടുകെട്ടിൽ പോയിരുന്നു. ശേഖരൻ അഭിരാമിയെ ആലോചിച്ചുകൊണ്ട് മുമ്പോട്ട് നടക്കുകയായിരുന്നു. ചന്ദ്ര,
ചന്ദ്ര,
ചന്ദ്ര, ചന്ദ്ര.
ആ വിളി കേട്ടതും ശേഖരൻ ഒരു നിമിഷം നിന്നു. അയാൾ ഞെട്ടിലോട് തിരിഞ്ഞു നോക്കി. എന്നോട് എന്താ ചന്ദ്ര മിണ്ടാത്തേ? മാളവിക ആട്ടുകെട്ടിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അയാളോട് ചോദിച്ചു. ശേഖരൻ ഞെട്ടിലോടെ അവളെ നോക്കി നിൽക്കുകയായിരുന്നു. എന്റെ അമ്മക്കുട്ടി ഇങ്ങനെയാണല്ലേ എന്റെ ശേഖര മാമി വിളിച്ചിരുന്ന്, ഞാനും അങ്ങനെ വിളിക്കൂ. എന്റെ മാത്രം ചന്ദ്ര. അവൾ അയാളെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. ശേഖരൻ വിറയിലോട് നിന്നു. അയാൾ അവളെ തള്ളി മാറ്റി.
പോ എന്റെ മുമ്പിൽ നിന്ന്, എനിക്ക് പേടിയാ നിന്നെ. പോ, പോവാൻ, എനിക്ക് നിന്നെ കാണണ്ട. പോ, പോ.
ഒരു ഭ്രാന്തനെ പോലെ അയാൾ പല്ലുകൾ ഞെരുക്കി മുറിയിലേക്ക് ഓടുന്നു നോക്കി മാളൂട്ടി ഭയത്തോടെ നിന്നു. ശേഖരൻ വേഗം മുറിയിലേക്ക് പോയി. അയാളുടെ കാലുകൾ അപ്പോഴും നിലത്തുറച്ചിരുന്നില്ല. അയാൾ ജഗ്ഗിലെ വെള്ളമെടുത്ത് തലവഴി ഒഴിച്ചു. നിലത്തേക്ക് ഊർന്നിരുന്നു. ലക്ഷ്മി ഒന്ന് ഡോറിൽ മുട്ടിയിട്ടും അയാൾ തുറന്നില്ല. അതേ ഇരിപ്പ് തുടർന്നു. അയാളിൽ പകയുണർന്നു. ജനലിന്റെ അഴികളിലൂടെ ദൂരെ കുന്നിൻ മുകളിൽ നിന്ന് തെയ്യത്തിന്റെ അലർ കേൾക്കുന്ന പോലെ അയാൾക്ക് തോന്നി. അതുപോലെ ഒന്നലറാൻ അയാൾക്ക് തോന്നി.
ചന്ദ്രശേഖരൻ, ചന്ദ്രശേഖരൻ, ചന്ദ്രശേഖരൻ. അയാൾ സ്വന്തം നാമം പലവട്ടം ഉച്ചരിച്ചുകൊണ്ടിരുന്നു. പകയുടെ ചെങ്ങലിൽ അയാളുടെ കണ്ണുകൾ തിരതല്ലി. അയാളൊന്നും ഉറങ്ങിയില്ല, അല്ലെങ്കിലും ഉറക്കമെന്നും അയാൾക്കൊരു സ്വപ്നമായിരുന്നു. രാവിലെ മാളൂട്ടിയോടൊപ്പം ജാനി മുറ്റത്തെ ഊഞ്ഞാലിരിക്കുകയായിരുന്നു.
ജാനി, ജാനി!
കാശി മട്ടുപ്പാവിൽ നിന്ന് താഴേക്ക് നോക്കി വിളിച്ചു.
എന്താ ഏട്ടാ?
ജാനി ഊഞ്ഞാലിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു.
ഇങ്ങോട്ട് വാ ജാനി, എന്റെ ബുള്ളറ്റിന്റെ കീ കാണുന്നില്ല.
മാളൂട്ടി, ഇവിടെ ഇരിക്കൂട്ടോ, നിന്റെ ഏട്ട നല്ല ചൂടില. ജാനി വീട്ടിലേക്ക് കയറിപ്പോയി.
കീ കിട്ടിയോ കാശിയേട്ടാ?
റൂമിൽ കീ തിരിയുന്ന കാശിയോട് ജാനി ചോദിച്ചു.
ഇല്ല, ഞാനിവിടെ വെച്ചതായിരുന്നു, ഇപ്പൊ കാണുന്നില്ല.
കാശി ടേബിളിലെ ട്രോയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു.
പിന്നെ ഇതെവിടെ പോയി?
അവർ രണ്ടുപേരും റൂമിൽ തിരയാൻ തുടങ്ങി.
കാശിയേട്ടാ!
മാളുറക്കെ താഴ്ന്നു വിളിക്കുന്ന കേട്ട് കാശിയും ജാനി താഴേക്ക് വേഗത്തിൽ നടന്നുപോയി.
എന്താ മോളെ?
കാശി തന്റെ അടുത്തേക്ക് ഓടി വന്ന് അവളോട് ചോദിച്ചു.
ഒന്നുമില്ല കാശിയേട്ടാ, ഒറ്റയ്ക്കിരുന്നപ്പോ പേടി തോന്നി.
കാശിയുടെ നെഞ്ചോട് ചേർന്നുകൊണ്ട് മാളൂട്ടി പറഞ്ഞു.
എന്തിനാ പേടി?
തേജസ് പറഞ്ഞു തെയ്യാട്ട ഇവിടേക്കെല്ലാം വരുമെന്ന്. പുറത്തേക്കൊക്കെ പോയാ അത് പിടിച്ചാ കുന്നിന്റെ മുകളിലേക്ക് കൊണ്ടുവന്നു. എനിക്ക് പേടിയാ കാശി.
എവിടെ അവൻ? കൊച്ചിന് ഓരോന്ന് പറഞ്ഞു കൊടുത്ത് പേടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്.
അങ്ങനെയൊന്നും ഇല്ലാട്ടോ, അവൻ വെറുതെ പറഞ്ഞതാ. മാളൂട്ടി അകലേക്കൊന്നും പോകണ്ടെന്ന് കരുതി പറഞ്ഞതാവും.
മാളൂട്ടി അവിടേക്ക് പോയാ വല്ലതും പറ്റിയാലൊന്ന് പേടിയാവന്.
ആണോ? അപ്പൊ മാളൂട്ടി പോവൂല.
നല്ല കുട്ടിയായിരിക്കണം കേട്ടോ.
കാശി വാത്സല്യത്തോടെ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ഉച്ചയ്ക്ക് ജാനി മാളൂട്ടിയും കൊണ്ട് ശ്രീലേഖത്തേക്ക് സച്ചയെ കാണാൻ വേണ്ടി പോയി. അവളും മാളവും ചെല്ലുമ്പോൾ അരുന്ധതി അവരെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. മാളവികയുടെ മുഖം കാണുന്തോറും അരുന്ധതിയുടെ മുഖത്തെ ദേഷ്യം കുമിഞ്ഞുകൂടി. അഭിരാമി അടുത്തേക്ക് വരുന്ന പോലെ അവർക്ക് തോന്നി. ജാനികയും മാളവികയും അരുന്ധതിയെ നോക്കാതെ അകത്തേക്ക് പോവുകയായിരുന്നു. ജാനികയും മാളവികയും അവരെ ഒരു കൂസലമില്ലാതെ തിരിഞ്ഞു നോക്കി. അരുന്ധതി അവരുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് മാളുവിനെ നോക്കി.
ഈ മുഖത്തോട് ഇന്നും എനിക്ക് വെറുപ്പാണ്. എന്റെ ശത്രുവായ എന്റെ സ്വന്തം ചോര, എല്ലാവരുടെയും കണ്ണിലൂടെയും എന്റെ കണ്ണിലെ കരടുമായിരുന്നു നിന്റെ തള്ള. നാശം പിടിച്ചവൾ അഭിരാമി.
അവർ ജാനിക ഭാഗ്യത്തിലേക്ക് നേരെ തിരിഞ്ഞു.
അതുപോലെ എനിക്ക് വെറുപ്പാ നിന്റെ മുഖവും. വായിൽ കൈയിട്ടാലും കടിക്കാത്തവൾ. ചെറുപ്പത്തിൽ എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് അടി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് നിന്റെ തള്ള. അന്നെല്ലാം ഭാഗ്യരഥി രക്ഷിക്കാൻ അഭിരാമി ഉണ്ടാവും, ഇണവിരിയാ കൂട്ടുകാരികള്. അതേ മുഖങ്ങൾ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ ഒരിച്ച് കീറാനാ തോന്നുന്നത്.
അരുന്ധതിയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞുകൊണ്ടിരുന്നു.
അരുന്ധതി അമ്മേ, അന്നത്തെ ഭാഗ്യരഥി അടിച്ചാ തിരിച്ച് അടിയിട്ടിട്ടുണ്ടാവില്ല.
പക്ഷേ ഇന്നത്തെ ഭാഗ്യരഥിയോട് കളിച്ച പച്ചക്ക് കൊളുത്ത് ഞാൻ നിങ്ങളെ.
ജാനിക ഭാഗ്യരഥിയുടെ വാക്കുകൾ അവരെ ഭയപ്പെടുത്തി.
വാ മാളു.
അരുന്ധതിയെ ദേഷ്യത്തോട് അടിമുടിയെ നോക്കി ജാനിക ഭാഗ്യരഥി അവളുമായി അകത്തേക്ക് പോയി. അപ്പോഴാണ് ഗോവിന്ദൻ വീട്ടിലേക്ക് കയറി വന്നത്.
ഓ, മഹാൻ ഇവിടൊക്കെ ഉണ്ടോ? സ്വന്തം ആൺമക്കളെ കാണാതായിട്ട് ദിവസങ്ങളായി. നിങ്ങൾക്ക് എങ്ങനെ ഒരു കൂസലില്ലാതെ നടക്കാൻ കഴിയുന്നു? ഇത്രക്ക് നീചനാണ് നിങ്ങള്. 3 ദിവസം കൂടി ഞാൻ ക്ഷമിക്കും, എന്നിട്ട് എന്റെ മക്കള് വന്നില്ലെങ്കിൽ നാദേശ്വരൻ ഞാൻ അടിമുടി വിറപ്പിക്കും. എന്റെ സമാധാനം കളഞ്ഞിട്ട് മഹാലക്ഷ്മി മക്കളും സുഖിക്കണ്ട, വെടിവെച്ച് കൊല്ലും എല്ലാത്തിനെയും ഞാൻ.
അരുന്ധതി കളിയടങ്ങാതെ കിതച്ചു.
ഒന്ന് പോളി, ഒരുപാട് ദുഷ്ടത്തരങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടില്ലേ? അമ്മയും മക്കളും കാലം കണക്കി ഒതുക്കിയാണ്. നിന്നോടൊക്കെ എന്റെ ലക്ഷ്മി നീ ഒരു ചുക്കും ചെയ്യില്ല.
അയാൾ അത് പറഞ്ഞകത്തേക്ക് പോയപ്പോൾ അരുന്ധതി പൂമുഖത്തിരുന്ന കിണ്ടി ചവിട്ടി തെറിപ്പിച്ചു.
തകർക്കും ഞാൻ, നാദേശ്വരത്തുള്ള ഓരോന്നിനെയും ഞാൻ കറിയിപ്പിക്കും.
അരുന്ധതി മുറ്റതിക്കിറങ്ങി മുമ്പിലേക്ക് വന്ന കാറിലേക്ക് കയറി.
ആനന്ദിന്റെ വീട്ടിലേക്ക് പോട്ടെ,
അവർ ഡ്രൈവറോട് പറഞ്ഞു. ദിവസങ്ങൾ കൊഴിഞ്ഞുപോയി. പാടത്തെ ശിവക്ഷേത്രത്തിൽ ഇന്ന് തിരുവാതിര മഹോത്സവമായിരുന്നു. ഉത്സവത്തിന് ഭഗവാന്റെ പൊൻതിടമ്പേറ്റിയത് കാശിനാഥന്റെ ഗജേന്ദ്രനായിരുന്നു. കഥകളി ക്ഷേത്ര പരിസരത്തെ വേദിയിൽ അരങ്ങേറുമ്പോൾ അത് കാണാൻ കാശിനാഥന്റെ വീട്ടുകാരും സദസ്സിലുണ്ടായിരുന്നു. കഥകളി കഴിഞ്ഞപ്പോൾ ഗജേന്ദ്രൻ തിടമ്പേറ്റി വരുന്ന കാണാൻ ജനങ്ങൾ ക്ഷേത്ര പരിസരത്ത് തിങ്ങിനിറഞ്ഞു. ക്ഷേത്രമുറ്റത്ത് പഞ്ചവാദ്യവും കുരവയും താളമേളങ്ങൾ തുടങ്ങി. ഗജൻ ഭഗവാനെ വണങ്ങി തുമ്പിക്കൈ പൊക്കി ചിഹ്നം വിളിച്ചു. പൂജകൾ കഴിഞ്ഞതിനു ശേഷം ഗജനെ കാശി ക്ഷേത്രത്തിന്റെ തെക്കേ നടയുള്ള പറമ്പിൽ കൊണ്ടു നിർത്തി. ഗജൻ തുമ്പിക്കൈ കൊണ്ട് കാശിയുടെ മുടിയിൽ തലോടിക്കൊണ്ട് നിലത്തേക്കിരുന്നു.
ഇവിടെ ഇരുന്നോട്ടോ, കാശി കുറച്ചു കഴിഞ്ഞിട്ട് വന്ന് വിളിച്ചോളാം. വീട്ടിൽ ആരുമില്ല കേട്ടോ, അതാ അങ്ങോട്ട് കൊണ്ടുപോകാത്തത്.
ഗജന് വെള്ളവും പഴവും പായസവും നിവേദ്യച്ചോറ് ഉരുട്ടിക്കൊടുത്തുകൊണ്ട് കാശി പറഞ്ഞു. അവൻ വലിയ ഉരുളികൾ വായിലേക്ക് വെച്ചു തരുമ്പോൾ അവൻ അടിമുടി തുമ്പിക്കൈ കൊണ്ട് ഗജൻ തലോടിക്കൊണ്ടിരുന്നു. കാശി അവന്റെ കണ്ണിലും തുമ്പിക്കൈയിലും ചുംബിച്ചു. ഗജൻ കുലയിൽ നിന്ന് പഴം തുമ്പിക്കൈ കൊണ്ട് പൊട്ടിച്ചെടുത്ത് കാശി കൊടുത്തു. അവരുടെ സ്നേഹം കണ്ട് പാപ്പാൻ ഗോപാലന്റെ കണ്ണു നിറഞ്ഞു. ഗോപാലിനോട് അവനെ നോക്കാൻ പറഞ്ഞിട്ട് കൈ കഴുകി കാശി വീട്ടുകാരുടെ അടുത്തേക്ക് പോയി. വീട്ടിലെല്ലാവരും ക്ഷേത്ര മണ്ഡപത്തിനടുത്ത് പന്തലിൽ നിൽക്കുമ്പോൾ മഹാലക്ഷ്മി മുരുകന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു.
ലക്ഷ്മി.
ആരുടെയോ വിളികേട്ട് അവർ തിരിഞ്ഞു നോക്കി. കറുത്ത ജുബ്ബയും നിരവന്ന താടിയും ഒത്ത പൊക്കവും ഇരുനിറമുള്ള ഒരാൾ.
എന്നെ മനസ്സിലായോ ലക്ഷ്മിക്ക്?
അയാൾ ചോദിച്ചപ്പോൾ അവർ മനസ്സിലായും തലയാട്ടി. ആനന്ദിന്റെ ഭാര്യയുടെ അനിയനല്ലേ? ലക്ഷ്മി ഗൗരവത്തോട് ചോദിച്ചു.
അതെ സുരേന്ദ്രൻ. ലക്ഷ്മിക്ക് 6 മക്കളാണല്ലേ?
അയാൾ മീശ പിരിച്ചോട് ചോദിച്ചു. എന്റെ മക്കൾ നിങ്ങൾക്ക് അറിയാലോ, പിന്നെന്തിനിങ്ങനെ ചോദ്യം? ലക്ഷ്മി അതേ ഗൗരവത്തോടെ മറുപടി പറഞ്ഞു.
പറയുന്നുണ്ടൊന്നും തോന്നരുത്, ഇളയവൻ കാശിനാഥൻ ഒരിടഞ്ഞ കൊമ്പനാണല്ലേ. ബാക്കിയുള്ള 4 ആൺമക്കൾ അച്ഛന്റെ ചൊൽപ്പടിക്ക് വരുമ്പോ ഇവന് മാത്രം എന്താ ഇത്രക്ക് കലിപ്പ്? എന്താ ലക്ഷ്മി, ഭർത്താവായ ശേഖരനോടല്ലാതെ വേറെ വല്ലവനോട് അവൻ ജനിക്കുന്നതിന് മുമ്പ് വല്ല കണക്ഷൻ ഉണ്ടായിരുന്നോ? മകന് ഇത്രക്ക് കലിപ്പ് വരാൻ?
അയാളുടെ ചോദ്യം കേട്ട് കരി വന്ന് മഹാലക്ഷ്മിയുടെ കൈകൾ അയാളുടെ കവിളിൽ പതിഞ്ഞു. അവരുടെ കവിളിലേക്ക് അയാൾ അടിക്കാൻ നിന്നതും ഒരലർച്ച കേട്ട് അയാൾ പല ദിക്കിലേക്ക് നോക്കിയപ്പോഴേക്കും അമ്മയുടെ പിന്നിൽ ഓടിവരുന്ന കാശിനാഥൻ അവന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. അയാൾ ക്ഷേത്രത്തിന്റെ പടിക്കെട്ടുകളിലൂടെ താഴേക്ക് ഉരുണ്ടുപോയി. ഗോപാലൻ ആനത്തൂട്ടിയും കുന്തമുനിയും അവനെ എറിഞ്ഞുകൊടുത്തു. കാശിനാഥൻ അവയെ കൈക്കലാക്കി രൗദ്രഭാവത്തോടെ മുണ്ടുമടക്കിക്കുത്തി അലറിക്കൊണ്ട് പടികൾ ചാടിയിറങ്ങി. രൗദ്രഭാവം കൊണ്ട് കാശിനാഥന്റെ തീക്ഷ്ണമായ കണ്ണുകൾ തുറച്ചു നിന്നു. കൺപോളകളുടെ കട ഇടയ്ക്കിടെ കുറുക്കി അതിരങ്ങൾ വിറപ്പിച്ച് പല്ലുകൾ കടിച്ചു. മുഖം രക്തമയമായി. അവൻ പടികൾ ചാടിയിറങ്ങിക്കൊണ്ടിരുന്നു. താഴേക്ക് വീണയാൾ അവൻ പാഞ്ഞു വരുന്ന കണ്ട് പൂരപ്പറമ്പിലേക്ക് ഓടി. വെടിക്കെട്ട് തുടങ്ങാനായതുകൊണ്ട് ജനങ്ങൾ ഒരു ഭാഗത്തേക്ക് മാറി നിന്നിരുന്നു. പൊടിപാറുന്ന പാടത്തേക്ക് അയാൾ ഓടുന്നതിന് പിന്നാലെ കാശിനാഥൻ കുന്തമുനയും ആനത്തോട്ടിയും ഒരുപോലെ കയ്യിൽ കറക്കിക്കൊണ്ട് അയാളുടെ പിന്നാലെ കലിയോട് ഓടി. അങ്ങോട്ട് നോക്ക്, മുകളിൽ പന്തിരി നിൽക്കുന്ന മാളു എല്ലാവരോടും പറഞ്ഞു. എല്ലാവരും അങ്ങോട്ട് നോക്കി. ദൈവമേ, അടിയാണല്ലോ.
കാശിയേട്ടാ,
ജാനി ഓടുന്നവൻ അലറിക്കൊണ്ട് വിളിച്ചു. കാശിനാഥൻ അയാളുടെ പുറത്തേക്ക് ആഞ്ഞു ചവിട്ടി. അയാളോടൊപ്പം വന്നവർ കാശിയുടെ അടുത്തേക്ക് ഓടി വന്നു. കാശി കുന്തമുന വീശി അവന്മാരുടെ വയറ്റിൽ വരഞ്ഞു. ഇടത്തു നിന്ന് വന്നവന് ആനത്തൂട്ടിക്കൊണ്ട് കഴുത്തിലേക്ക് അടിച്ചു. കലിയോട് അവൻ അയാളുടെ പിന്നാലെ ഓടി.
എന്റെ അമ്മയോട് തോന്നിവാസം പറയുന്നോടവൻ നായ. കാശിനാഥൻ ഒറ്റ തന്തൊക്കെ പറഞ്ഞവരാടാ.
ആ സമയം തന്നെ അകലെ വെടിമരുന്ന് ഉയർന്നു പൊങ്ങി ഘോരശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങി. വാനിൽ വെടിമരുന്ന് ഉയർന്നു പൊട്ടുമ്പോൾ കാശിനാഥൻ കുന്തമുന കൊണ്ട് ഉയർന്നു ചാടി അയാളുടെ പുറത്തു വരഞ്ഞു.
അയ്യ, കളിപ്പൻ കാശിനാഥൻ റീലോഡഡ്.
സച്ചി മുഖത്തിരിക്കുന്ന കൂളിംഗ് ഗ്ലാസ് ഊരിമാറ്റിക്കൊണ്ട് അന്തം വിട്ടു പറഞ്ഞു. അവൻ പറഞ്ഞു കേട്ട് ജാനിക തന്റെ താലയിൽ മുറുകെ പിടിച്ചു. ജാനിക ഉറക്കെ അലറി. ലക്ഷ്മി കളിയടങ്ങാതെ മകനയാളെ അടിക്കുന്നു നോക്കി നിൽക്കിയായിരുന്നു. അയാളുടെ കൈ പിടിച്ച് ഞെരിച്ച് കാശി അയാളുടെ കഴുത്ത് വലതുഭാഗത്തേക്ക് തിരിച്ച് മുട്ടുകാൽ കൊണ്ട് നാഭിയിലേക്ക് ആഞ്ഞു ചവിട്ടി. അയാളുടെ കൈ പിടിച്ച് തിരിച്ച് കുന്തമുന ചുഴറ്റി അയാളുടെ നെഞ്ചിൽ പറഞ്ഞു. അയാൾ ഉറക്കെ അലറി. പുറകിലൂടെ അവനെ വലിച്ച് രണ്ടാളുകൾ കൊണ്ടുപോയി. മുമ്പിലേക്ക് അടിക്കാൻ വരുന്നവനെ അടുത്ത് നിൽക്കുന്നവന്മാരുടെ കഴുത്തിൽ കൈച്ചുറ്റി ഉയർന്ന് ചവിട്ടി തൊഴിച്ചു. കത്തി വീശി ഒരുത്തിന് മുമ്പിലേക്ക് വന്നപ്പോൾ കാശി പെട്ടെന്ന് കുനിഞ്ഞ് അയാളുടെ വയറിൽ അമർത്തി പിടിച്ച് നിലത്തേക്ക് എറിഞ്ഞു. ആനത്തൂട്ടി വീശിക്കൊണ്ട് അവൻ അവന്മാരെ മാറി മാറി അടിച്ചു. അപ്പോഴേക്കും കാശിയുടെ കൂട്ടുകാർ അങ്ങോട്ട് ഓടി വന്നു.
കാശിയേട്ടാ,
ജാനിക താലി മുറുകെ പിടിച്ച് പടികളിറങ്ങി അകലെ തല്ലി നടക്കുന്ന ഇടത്തേക്ക് ഓടാൻ തുടങ്ങി. മഹിയും കാവ്യയും ലക്ഷ്മിയും അവൾക്ക് പുറകെ പോയി. ആദിയും സൂര്യം കാശിയുടെ അടുത്തേക്ക് പോയി.
എന്റെ വീട്ടേട്ടാ, എന്റെ വീട്ടേടത്തി, എന്റെ കാശിയേട്ടൻ.
ജാനിക കലിയടങ്ങാതെ അവന്മാരെ തള്ളുന്ന കാശിയെ നോക്കി ഒരു പ്രാന്തിയെ പോലെ കുതിറി. ജനങ്ങളെല്ലാവരും അടികണ്ട് ഭയത്തോടെ പരസ്പരം നോക്കി. കാശിനാഥൻ അവന്മാരെ അടിക്കുന്ന കണ്ട് ഗജൻ ഉറക്കെ ചിഹ്നം വിളിച്ച് അവന്റെ അടുത്തേക്ക് ഓടി. കാശിനാഥൻ കലിയടങ്ങാതെ ഒരുത്തിന് അടിക്കുക തന്നെയായിരുന്നു. ഗജൻ കാശിയുടെ അടുത്തേക്ക് പോയി ഉറക്കെ അലറി.
ഗജ, അങ്ങോട്ട് പോ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ?
കാശി അവനെ നോക്കി പറഞ്ഞു. ഗജൻ ഇടഞ്ഞാൽ മതം പൊട്ടിയതാണെന്ന് പറയുമെന്ന് അവൻ ഭയന്നു. കാരണം തന്നെ ആരെങ്കിലും തൊട്ടാൽ അവനത് സഹിക്കില്ല. അത് തന്റെ അച്ഛനായാൽ പോലും അവൻ കയ്യിൽ കിട്ടിയതെടുത്ത് എറിയുമെന്ന് കാശിക്കറിയാം. ശേഖരന് പണ്ട് ഒരുപാട് ഏറി കിട്ടിയിട്ടുമുണ്ട്. കാശി അവനോട് പോകാൻ പറഞ്ഞിട്ടും അവൻ പോയില്ല.
കാശിയേട്ടാ,
ജാനി ഉറക്കി അലറിക്കൊണ്ട് ഏഴത്തിൽ നിന്ന് കുതിരമാറി ദൂരെ നിൽക്കുന്ന അവന്റെ അടുത്തേക്ക് ഓടി. ഗജൻ കാശി അടിക്കാൻ വരുന്ന ഒരുത്തനെ തുമ്പിക്കൈ കൊണ്ട് തൊഴിച്ചു.
ഗജ, അവനെ നീ ഉപദ്രവിക്കരുത്, പോടാ.
അയാൾക്ക് നേരെ ഓടുന്ന ഗജനെ നോക്കി കാശി ഉറക്കെ പറഞ്ഞു. ജാനിക അവന്റെ അടുത്തേക്ക് ഓടി വരികയാണ്.
കാശി ഒരുത്തൻ പിന്നിൽ നിന്ന് ചുറ്റിപ്പിടിച്ചു. ഇത് കണ്ട് ഗജൻ അവന്റെ അടുത്തേക്ക് ഓടിവരികയായിരുന്നു. ഈ സമയം ശേഖരൻ ഇരുട്ടിൽ നിന്ന് കാശിനാഥന്റെ നേരേക്ക് റിവോൾവർ ചൂണ്ടി നിൽക്കുകയായിരുന്നു. വെടിമരുന്ന് അകലെ ഉയർന്ന് പൊട്ടിക്കൊണ്ടിരുന്നു. ജാനികയും ഗജനും അവന്റെ അടുത്തേക്ക് ഓടി വന്നു. പാകിസ്ഥാൻ തീവ്രവാദികളോട് പോലും ഏറ്റുമുട്ടി അവരെ പിന്തുടർന്ന് വെടിവെക്കുന്ന മേജർ ചന്ദ്രശേഖരന് ഒരിക്കൽ പോലും ഉന്നം പിഴച്ചിട്ടില്ല. അയാളുടെ ഉന്നം കാശിയുടെ നേരെ തന്നെയായിരുന്നു. കൈത്തോക്കുമായി നിൽക്കുന്ന ശേഖരൻ ട്രിഗറിൽ കൈയമർത്തി വെടിയൊച്ച മുഴങ്ങി. നിലത്തേക്ക് വീഴുന്ന കാശിനാഥനെ നോക്കി ലക്ഷ്മി അലറി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.